ധ്യാന ദിനത്തിന്റെ ആദ്യ ദിവസം നമ്മൾ ആത്മീയതയ്ക്കൊരു നിർവചനം കണ്ടിരുന്നു. സ്പിരിച്വാലിറ്റി ഈസ് യുവർ എവേക്കൻഡ് നൊസ്റ്റാൾജിയ. നിങ്ങൾ ഉണർത്തപ്പെടുന്ന അല്ലെങ്കിൽ ഉണർത്തപ്പെടേണ്ട ഗൃഹാതുരത്വമാണ് ആത്മീയത എന്ന്. ദൈവത്തിൽ എപ്പോഴോ ബോധപൂർവം നമ്മൾ തള്ളിപ്പറഞ്ഞത്, അവഗണിച്ചത്, തിരസ്കരിച്ചത് ഈ ഒരു അനുഭവം പുഴ പോലെയോ കനല് പോലെയോ കൊണ്ട് നടക്കുന്ന ഒരുവന്, തണുപ്പിക്കുന്നൊരു ഓർമ്മയായിട്ട് കൊണ്ട് നടക്കുന്നവന്, പൊള്ളിക്കുന്നൊരു ഓർമ്മയായിട്ട് കൊണ്ട് നടക്കുന്നവന് മടങ്ങി വരാതിരിക്കാനാവില്ല. സ്പിരിച്വാലിറ്റി ഈസ് യുവർ എവേക്കൻഡ് നൊസ്റ്റാൾജിയ. ഓരോ മനസ്സിലുമുണ്ട് ഇത്തരം ഗൃഹാതുരത്വങ്ങൾ. ആദ്യ ദിവസം നമ്മൾ പരസ്പരം ആശംസിച്ചതാണ്, നിങ്ങൾക്ക് കൈമോശം വന്ന അനുഭവങ്ങൾ നിങ്ങളെ തണുപ്പിക്കുകയും പൊള്ളിപ്പിക്കുകയും ഒക്കെ ചെയ്യട്ടെ. ആ ചിന്തകളുടെ വെളിച്ചത്തിൽ ഏറെ പരിചിതമുള്ള ഈ ദൂർത്തുപത്തന്റെ ഉപമയൊന്ന് വായിച്ചു കേൾക്കുക. നമ്മൾ ഓരോ പാപമെന്ന് പറയുന്നത് അപൂർണതയെന്ന് നമ്മൾ വിളിക്കുന്നവ വാസ്തവത്തിൽ ഒരു ഇറങ്ങിപ്പോക്കലാണ്, ഒരു വീട് വിട്ടുപോകലാണ്. അത് ഈശ്വരന്റെ സ്നേഹഗൃഹമാവാം, ബന്ധങ്ങളുടെ സ്നേഹഗൃഹമാവാം, പ്രകൃതിയുടെ സ്നേഹഗൃഹമാവാം, ഒരു ഇറങ്ങിപ്പോക്കലാണ്. ഈശ്വരനെതിരായിട്ടുള്ള ഇറങ്ങിപ്പോക്കല് അവനെതിരായ കലഹമായിട്ട് മാറുന്നു. സ്നേഹബന്ധങ്ങളിലും മാത്സ്യങ്ങളും ഇറങ്ങിപ്പോക്കല് ബന്ധങ്ങളുടെ തകർച്ചയായിട്ട് മാറുന്നു. പ്രകൃതിയിൽ നിന്നുള്ളൊരു ഇറങ്ങിപ്പോക്കല് പരിസ്ഥിതിക്കെതിരായിട്ടുള്ള, ഇക്കോളജിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമായിട്ട് രൂപാന്തരപ്പെടുന്നു. മനുഷ്യൻ ഓരോ നിമിഷവും ഇറങ്ങിപ്പോവുകയാണ്. കുഞ്ഞു വളരുന്നത് പോലെ, കുഞ്ഞു വളരുന്ന അമ്മയെ തള്ളി പറഞ്ഞുകൊണ്ടാണ്. അത്രയും കാലം എല്ലാത്തിനും അമ്മയുടെ അഭയം തേടിയൊരു കുഞ്ഞ്, എല്ലാത്തിനും അമ്മയുടെ അടുക്കലേക്ക് ചെന്നൊരു കുഞ്ഞ് ഒരു പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു, അമ്മേ ഞാൻ സ്വയം ഭക്ഷണം കഴിച്ചുകൊള്ളാം, സ്വയം വസ്ത്രം ധരിച്ചുകൊള്ളാം. അമ്മ തല്ല അഭിമാനത്തോടുകൂടി തന്റെ സുഹൃത്തുക്കളോട് പറയുന്നു, എന്റെ കുഞ്ഞ് വലുതാവുകയാണ്. ഈ കുഞ്ഞിന്റെ ഉള്ളിൽ എങ്ങനെ ഒരു അബദ്ധധാരണ കടന്നുകൂടുന്നുണ്ട്, വലുതാകണമെങ്കിൽ എന്തിനെയൊക്കെ തള്ളിപ്പറയണമെന്ന്. അമ്മയെ തള്ളിപ്പറഞ്ഞ് വലുതാകുന്ന കുഞ്ഞ് കളിക്കൂട്ടുകാരെ തള്ളിപ്പറയുന്നു, കൌമാരപ്രണയങ്ങളെ തള്ളിപ്പറയുന്നു, സ്നേഹമാത്സല്യങ്ങളെ തള്ളിപ്പറയുന്നു, വീട്ടനുഭവങ്ങളെ തള്ളിപ്പറയുന്നു, ഈശ്വരനെ തള്ളിപ്പറയുന്നു, മൂല്യങ്ങളെ തള്ളിപ്പറയുന്നു. എന്നിട്ടും എന്തിനെയാണ് ഇവൻ തള്ളിപ്പറഞ്ഞത്? ആ അനുഭവം ഇവന്റെ രാവിന്റെ ഉറക്കത്തെ കെടുത്തുന്നുണ്ടാം. കനല് പോലെയും പുഴ പോലെയും നിങ്ങൾ കൊണ്ട് നടക്കുന്ന അനുഭവം. തൂർത്തുപുത്രന്റെ കഥയെന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നെങ്കിലും ഭൂമിയിലുള്ള ഏതപ്പനും മനസ്സിലാകും ഈ കഥാപാത്രമായ അപ്പൻ തന്റെ മനസ്സോട് പൊരുത്തപ്പെടുന്ന ഒരുവനാണെന്ന്. എത്ര തള്ളിപ്പറഞ്ഞിട്ടും പിന്നെയും വിരിച്ച കരങ്ങളുമായിട്ട് നിൽക്കുന്ന ഒരുവൻ, ഇത്തരമൊരപ്പൻ ഓരോ അപ്പന്റെയും നെഞ്ചിലുണ്ട്. ഇത് വാസ്തവത്തിൽ ധൂർത്തുപുത്രന്റെ കഥയല്ല, ധൂർത്തനായൊരപ്പന്റെ കഥയാണ്. സ്നേഹം കൊണ്ട് ധൂർത്തടിച്ചൊരു മനുഷ്യൻ, ആനുപാതികമല്ലാതെ വ്യയം ചെയ്യുന്നതിനാണ് നമ്മൾ ധൂർത്തെന്ന് വിളിക്കുക. ആനുപാതികമല്ലാതെ വ്യയം ചെയ്ത ധൂർത്തടിച്ചൊരു മനുഷ്യന്റെ കഥയാണ് നമ്മളിത് വായിക്കുക. സ്നേഹവും വാത്സല്യവും കൊണ്ട് പിന്നെയും പിന്നെയും ധൂർത്തടിക്കുന്നവൻ, നിങ്ങൾക്കെന്നെ തിരസ്കരിക്കാം, എന്നിട്ടും പിന്നെയും അവൻ സ്നേഹവും വാത്സല്യവുമൊക്കെ ആനുപാതികമല്ലാതെ വ്യയം ചെയ്യുന്നു. ധൂർത്തപുത്രന്റെ കഥയെന്നുള്ള ക്യാപ്ഷൻ മാറ്റുക, ധൂർത്തനായ അപ്പന്റെ കഥയാണിത്. സൺഡേ ക്ലാസ്സിൽ കുട്ടികളോട് ധൂർത്തപുത്രന്റെ ഈ കഥ വായിച്ചു തുടങ്ങുമ്പോൾ ഒരു കുട്ടി എണീറ്റിട്ട് ചോദിക്കുന്നു, അപ്പന് മോനോട് ഇത്ര സ്നേഹമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അപ്പൻ മോനെ അന്വേഷിച്ചു പോയില്ല? ഒത്തിരി നാളായിട്ട് ഈ സുവിശേഷ ഭാഗം വായിക്കുന്നെങ്കിലും ഇങ്ങനൊരു ആംഗിൾ അതിനകത്തുള്ളതായിട്ട് ഒരിക്കലും സങ്കല്പിച്ചിട്ടില്ല. കുട്ടികളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാവാത്തതുകൊണ്ട് നമ്മൾ ഉരുണ്ട് കളിക്കുന്നു, ആ സൂനവദോസ് ഈ സൂനവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നു. അപ്പോൾ മറ്റൊരു കുട്ടി എണീറ്റിട്ട് പറയുന്നു, അപ്പനും പുത്രനെ നഷ്ടമായിട്ടില്ല, പുത്രന് മാത്രമേ അപ്പനെ നഷ്ടമായിട്ടുള്ളൂ, അതുകൊണ്ടാണ് അപ്പൻ അന്വേഷിച്ചു പോകാത്തത്. മനോഹരമാണിത്. കുഞ്ഞുങ്ങളുടെ അധരങ്ങളിലൂടെ ദൈവം വിജ്ഞാനം സംസാരിക്കുന്നു പറയുന്ന ആ സങ്കീർത്തനം നമ്മളെന്ന് ഓർമ്മിക്കുക. ഒരു കുട്ടി ചോദിക്കുന്നു, എന്തുകൊണ്ട് അപ്പൻ അന്വേഷിച്ചു പോയില്ല? മറ്റൊരു കുട്ടി പറയുന്നു, അപ്പന് കുട്ടിയെ നഷ്ടമായിട്ടില്ല, കുട്ടിക്ക് മാത്രമേ അപ്പന് നഷ്ടമായിട്ടുള്ളൂ. ഓരോ അപൂർണതകളും ഓരോ തെറ്റുകളിലും ഒക്കെ സംഭവിക്കുന്നത് ഇതുപോലെയാണ്. ദൈവത്തിന് നിങ്ങളെ മിസ് ചെയ്യുന്നില്ല, അവന്റെ സ്നേഹബലത്തിൽ നിങ്ങൾ പുറത്താവുന്നില്ല, അവന്റെ വാത്സല്യത്തിന്റെ ഭവനത്തിൽ നിങ്ങൾ പുറത്താവുന്നില്ല, അവന്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ പുറത്താവുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തെ നഷ്ടമാകുന്നു. എബ്രാലിംഗൻ യുദ്ധകാലത്ത് ഒരു പാസ്റ്ററെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പാസ്റ്റർ പറഞ്ഞു, മിസ്റ്റർ പ്രസിഡന്റ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ലിംഗൻ പറഞ്ഞു, എനിക്കറിയാം ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന്, പക്ഷേ ഞാൻ ദൈവത്തോടു കൂടെയാണോ? ഗോഡ് ഈസ് വിത്ത് മീ ബട്ട് ആം ഐ വിത്ത് ഗോഡ്? ഇതാണ് നമ്മളുടെ ചിന്തകളെ ഭരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ചോദ്യം. എത്ര തള്ളിപ്പറഞ്ഞാലും എത്ര കാതമോടിയാലും സ്വർഗത്തിലെ വേട്ടപ്പെട്ടി എന്ന് പറയുന്ന ആ ഫ്രാൻസിസ് തോംസന്റെ കവിതയിൽ ഓർമ്മിക്കുക, അവനിൽ നിന്ന് അകന്നുകൊണ്ട് ഞാൻ ഓടുകയായിരുന്നു ഒരു മുയൽക്കുഞ്ഞിനെപ്പോലെ, രാവുകളില്ലാതെ ഇരവ് പകലുകളില്ലാതെ മരുഭൂമികളിലൂടെ താഴ്വരകളിലൂടെ എന്നിട്ട് ഓടി ഓടി എത്തിയിട്ട് ഒരു നിമിഷം ഒന്ന് ആശ്വസിക്കാൻ വേണ്ടിയിരുന്നപ്പോൾ തൊട്ടു പിന്നാലെ ഞാൻ അവന്റെ കാൽപെരുമാറ്റം കേട്ടു. ദ ഹോൺ ഓഫ് ഹെവൻ, സ്വർഗത്തിലെ വേട്ടപ്പട്ടി. എത്ര അകന്നിട്ടും സ്വർഗത്തിലെ വേട്ടപ്പട്ടി കൂടെ എത്തുന്നു. അവന്റെ മനസ്സിൽ നിന്ന് ആരും പുറത്താവുന്നില്ല. ദൈവം നമ്മോട് കൂടെ എന്ന് പറയുമ്പോൾ, ഇമ്മാനുവേലിൽ നിന്ന് നമ്മൾ പറയുമ്പോൾ, വെറുതെ ചോദിക്കുക, ഞാൻ ദൈവത്തോടു കൂടെയാണോ? അപ്പോൾ അപ്പന് പുത്രനെ നഷ്ടമാവുന്നില്ല, പുത്രന് മാത്രമേ അപ്പനെ നഷ്ടമാവുന്നുള്ളൂ. ഓരോ ഇറങ്ങിപ്പോക്കലും പാപമായിട്ട് കാണാൻ പറ്റണം. ആത്മീയെന്ന് പറയുന്ന സമഗ്രമായ ഒരു വീക്ഷണമാണെങ്കിൽ ഭക്തിയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കൽ മാത്രമല്ല പാപമെന്ന് പറയുക, സ്നേഹബന്ധങ്ങളിൽ ഇറങ്ങിപ്പോക്കൽ പാപമാണ്, പ്രണയത്തിൽ ഇറങ്ങിപ്പോക്കൽ പാപമാണ്, വാത്സല്യത്തിൽ ഇറങ്ങിപ്പോക്കൽ പാപമാണ്, കരുതലിൽ ഇറങ്ങിപ്പോക്കൽ പാപമാണ്, ഈ ഭൂമിയിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കല്, പ്രകൃതിയെ തള്ളിപ്പറയല്, വയലിനെ തള്ളിപ്പറയല്, പുഴയെ മലിനമാക്കുന്നത് ഒക്കെ പാപമാണ്. തള്ളിപ്പറച്ചിലും ഇറങ്ങിപ്പോക്കലും ഒക്കെ പാപമാണ്. ആത്മീയർക്ക് ഇങ്ങനെ ഒരു ഇന്റഗ്രൽ വിഷൻ കൊടുക്കാനായിട്ട് നമ്മൾ പറ്റണം. എവിടെയൊക്കെ മനുഷ്യൻ ഏതൊക്കെ നന്മകൾ, അത് ഈശ്വരന്റെ നന്മകളായിക്കൊള്ളട്ടെ, മനുഷ്യന്റെ നന്മകളായിക്കൊള്ളട്ടെ, പ്രകൃതിയുടെ ഭൂമിയുടെ കനിവായിക്കൊള്ളട്ടെ, ഇതിനെയൊക്കെ തിരസ്കരിക്കുമ്പോൾ ഇവൻ ഇറങ്ങിപ്പോക്കൽ നടത്തുകയാണ്. പാപം ഇറങ്ങിപ്പോകലാണ്. ഏതോ സ്നേഹ കവചത്തിൽ നിന്ന്, ഏതോ സ്നേഹ വലയത്തിൽ നിന്ന്, ഏതോ വാത്സല്യ വൃത്തത്തിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ചുവടു ചവിട്ടുകയാണ്. ദൈവം നിങ്ങളോടുകൂടെ, ദൈവം നമ്മോടുകൂടെ, നമ്മൾ ദൈവത്തോടുകൂടെയാണോ? പുത്രന് അപ്പന് പുത്രനെ നഷ്ടമാവുന്നില്ല, പുത്രന് മാത്രമേ അപ്പനെ കൈമോശം വരുന്നുള്ളൂ. സ്നേഹത്തിന്റെ ദൂർത്തടിച്ച ഈ പിതാവ് നമ്മൾ വെറുതെ ഒന്ന് കരയിപ്പിക്കണം. എത്ര തള്ളിപ്പറഞ്ഞിട്ടും പിന്നാലെ എത്തുന്ന ഒരുവൻ, എത്ര ഡോഡ്ജ് ചെയ്ത് കളിച്ചിട്ടും എവിടെയൊക്കെയോ വഴിവരങ്ങളിൽ നിന്ന് കാത്തുന്നതുകൊണ്ട് നമ്മളെ ഗ്രിപ്പ് ചെയ്യുന്നവൻ, ഏതൊക്കെ അനുഭവങ്ങളിലൂടെ നമ്മളെ പിടികൂടുന്നവൻ, എത്ര കാലം മനുഷ്യൻ ദൈവത്തോടൊത്ത് ഡോഡ്ജ് ചെയ്യാനാവും, ഒളിച്ചു കളിക്കാനാവും? ഏതെങ്കിലും ഇടനാഴിയിൽ അവൻ ദൈവവുമായിട്ട് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നു. ഇന്നലെ നമ്മൾ അപൂർണതകളെക്കുറിച്ച് കാണാനുള്ള ശ്രമമായിരുന്നു. ഇന്നലെ പറഞ്ഞ എല്ലാ നിർവചനങ്ങളും ഈ ദൂർത്തപുത്രന്റെ കഥക്കകത്തുണ്ട്. സ്നേഹമെന്ന് പറയുന്നത് റാപ്ചർ ഇൻ റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടു, ബന്ധങ്ങൾ സംഭവിക്കുന്ന ഇടർച്ച. സമാനമാണ് ദൂർത്തപുത്രന്റെയും കഥ. സ്നേഹബന്ധങ്ങൾ സംഭവിക്കുന്ന താളപ്പിഴ അവൻ വീടിന് പുറത്തേക്ക് ആക്കി മാറ്റുന്നു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു, സ്നേഹം ഈ പാപമെന്ന് പറയുന്നത് നിന്റെ ആകാശം ചുരുക്കുകയാണ്. ദൂർത്തപുത്രൻ കൊണ്ടാടുന്നത് സോർത്തൊരു വിരുന്നൂട്ടലാണ്. പാപമെന്ന് പറയുന്നത് ഡിസെൻഡിംഗ് പ്രോസസ്സാണ്, താഴ്വാരങ്ങളിലേക്കുള്ള യാത്രയാണ്. ദൂർത്തപുത്രന്റെ യാത്രയും നോക്കുക, അപ്പന്റെ സ്നേഹവലയത്തിൽ നിന്ന്, സ്നേഹിതരുടെ സ്നേഹവലയത്തിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, ഒരു സാധാരണ തൊഴിലാളിയിൽ നിന്ന് ഒടുവിലെത്തുന്നത് വന്നിക്കൂട്ടിലാണ്. സിനിസ് ഡിസെൻഡിംഗ് പ്രോസസ്. നൃത്തത്തിൽ നിങ്ങളെ തടയുന്നതാണ് പാപമെന്ന് നമ്മൾ കണ്ടു. ഇവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല. ഇന്നലെ വരെ ഞാൻ എനിക്ക് പുത്രസ്വീകാര്യത ഉണ്ടായിരുന്നു, ഞാൻ ഇവന്റെ സ്വന്തമായിരുന്നു, പക്ഷെ ഇനി എനിക്ക് അവന്റെ പുത്രനാകേണ്ട കാര്യമില്ല, എനിക്ക് അവന്റെ 1000 അടിമകളിൽ ഒന്നായിട്ട് മാറിയാൽ മതി. ഇവന്റെ ഉള്ളിൽ നിന്ന് നൃത്തത്തിന്റെ ഡയമെൻഷൻ എടുത്തു മാറ്റപ്പെടുന്നു. അപ്പോൾ ഓരോ പാപാനുഭവങ്ങളിൽ സംഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളുടെയും ദൂർത്തുപുത്രം കടന്നു പോകുന്നുണ്ട്. മടങ്ങിയെത്തുമ്പോഴാവട്ടെ, തുറന്നിട്ട വാതിൽ പോലെ തുറന്നിട്ട ഹൃദയവുമായി പിതാവ് നിൽക്കുന്നു. ഇവന് വിളിച്ചു പറയണമെന്നുണ്ട്. നടന്നു പോകുമ്പോൾ അവൻ ആലോചിക്കുന്ന ഇങ്ങനെയാണ്, അവനെ കാണുമ്പോൾ ഞാൻ വിളിച്ചു പറയും, ഞാൻ നിനക്കും സ്വർഗത്തിനുമെതിരായി പാപം ചെയ്തു പോയി, ഞാൻ സ്നേഹത്തിനും പ്രണയബന്ധങ്ങൾക്കുമെതിരായി പാപം ചെയ്തു പോയി, ഞാൻ വാത്സല്യത്തിനും കരുതലിനുമെതിരായി പാപം ചെയ്തു പോയി, ഞാൻ നന്ദികൾക്കെതിരായി പാപം ചെയ്തു പോയി, ഒത്തിരി ഞാൻ മറന്നുപോയിട്ടുണ്ട് എന്നൊക്കെ വിളിച്ചു പറയണമെന്ന് ഇവൻ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ വിളിച്ചു പറയുന്നതിനേക്കാൾ മുമ്പേ പിതാവ് പുറത്തേക്ക് ഓടി വന്നിട്ട് വിളിച്ചു പറയാൻ കൊതിക്കുന്ന ഇവന്റെ അധരത്തെ ചുംബനം കൊണ്ട് മുദ്ര ചെയ്യുന്നു. സ്വീറ്റാണിത്, ലൗലി. എന്റെ തെറ്റുകൾ ഏറ്റു പറയാൻ പോലും അവനെ അനുവദിക്കുന്നില്ല. വിളിച്ചു പറയാൻ കൊതിക്കുന്ന എന്റെ അധരങ്ങൾ അവൻ ചുംബനം കൊണ്ട് മുദ്ര ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, നമുക്ക് ഉല്ലസിക്കാം, വിരുന്നൂട്ടാം, നൃത്തം ചവിട്ടാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദൈവത്തെ കൈമോശം വന്നിട്ട് പിന്നീട് ദൈവത്തെ ലഭിച്ചിട്ടുള്ളവന് മാത്രമേ ഈ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവുകയുള്ളൂ. ആത്മീയത തിരിച്ചുവരവിന്റെ ഉത്സവമാണ്, തിരിച്ചുവരവിന്റെ ഉത്സവം. കൈമോശം വന്ന അനുഭവങ്ങളിലേക്ക് മനുഷ്യന് സങ്കീർത്തനങ്ങളുമായിട്ട് മടക്കയാത്ര നടത്താനാവണം. ഭക്തിയെക്കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കുക, വിശുദ്ധിയെക്കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കുക, വാത്സല്യത്തെയും സ്നേഹബന്ധങ്ങളെയും രതിയെയും പ്രണയങ്ങളെയും ഒക്കെ കുറിച്ചുകൂടി ചിന്തിക്കുക, പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുക. ഭൂമിയെ തള്ളിപ്പറയുന്നൊരു സംസ്കാരം കൂടി ഇവിടെ രൂപപ്പെടുന്നുണ്ട്. ഭൂമി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അമ്മയുമായിട്ട് ഒത്തിരി പൊരുത്തങ്ങളുള്ളതാണ്. അമ്മയെ തള്ളിപ്പറയുക എന്നതുപോലെ തന്നെയാണ് മനുഷ്യൻ വാസ്തവത്തിൽ ഭൂമിയെ തള്ളിപ്പറയുന്നത് കൂടി. ഈ പുഴ എനിക്ക് ആവശ്യമില്ല, ഈ വയൽ എനിക്ക് ആവശ്യമില്ല, പാട്ടുപാടുന്ന ഈ കിളികൾ എനിക്ക് ആവശ്യമില്ല, ഈ ചില്ലകൾ എനിക്ക് ആവശ്യമില്ല, എന്റെ ആകാശത്തെ ഞാൻ ചുരുക്കുകയാണ്. കുരിശുമലയിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവിടെ ഇത്തിരി അബ്നോർമലും തോന്നിക്കുന്ന വിധത്തിലൊരു സന്യാസി എത്തുന്നു. അത്താഴം കഴിഞ്ഞിട്ട് ഞങ്ങൾ നടക്കാൻ പോകുന്നു. നല്ല താഴ്വരകളൊക്കെ ഉണ്ട്. ഒരു കുന്നിന്റെ ഒരു സ്ലോപ്പിൽ വെറുതെ കിടക്കുമ്പോൾ, പുൽമേടിൽ കിടക്കുമ്പോൾ ഈ അരക്കിറുക്കൻ സന്യാസി, വൃദ്ധ സന്യാസി പറയുന്നു, നമുക്ക് നക്ഷത്രങ്ങളെ എണ്ണാം. കുട്ടിക്കാലത്ത് മാത്രം ചെയ്തിട്ടുള്ള തമാശയാണിത്. എങ്കിലും ആ ഒരു സന്ധ്യയുടെ ഏതൊക്കെയോ മാനസിക അവസ്ഥകൾ, നമ്മളെ കുട്ടികളായിട്ട് സ്നാനം ചെയ്യിപ്പിക്കുന്നൊരു അവസ്ഥയായതുകൊണ്ട് കുട്ടിക്കാലത്തിന് അതേ നിർമ്മലത്തോടുകൂടി ഞങ്ങൾ നക്ഷത്രം എണ്ണാൻ ആരംഭിച്ചു. 50-60 ഒക്കെ എണ്ണി. 70 മുമ്പായപ്പോൾ രണ്ടുപേരും എണ്ണൽ നിർത്തി. പുള്ളി ചോദിച്ചു, എന്തേ എണ്ണൽ നിർത്തിയത്? ഞാൻ പറഞ്ഞു, ഏതൊക്കെയോ കാർമേഹങ്ങൾ വന്നിട്ട് നക്ഷത്രങ്ങളെ മറച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കിറുക്കൻ സന്യാസി പറഞ്ഞു, നമ്മുടെ മനസ്സുപോലെയാണ് ഈ ആകാശവും, നമ്മുടെ മനസ്സുപോലെയാണ് ഈ ആകാശവും. എല്ലാ മനസ്സിലുമുണ്ട് 1000 നക്ഷത്രങ്ങള്, 1,000,000 നക്ഷത്രങ്ങള്. പക്ഷേ ഏതൊക്കെയോ തിന്മയുടെ കാർമേഹങ്ങള്, ഏതൊക്കെയോ തിന്മയുടെ വെൺമേഹങ്ങള് വന്നിട്ട് ഈ നക്ഷത്രങ്ങളെ മറക്കുകയാണ്. എന്റെ മനസ്സിലുണ്ട് നക്ഷത്രങ്ങള്, നിങ്ങളുടെ മനസ്സിലുണ്ട് നക്ഷത്രങ്ങള്. പിന്നീട് എപ്പോഴോ ഏതൊക്കെയോ തിന്മയുടെ കാർമേഹങ്ങൾ വന്നിട്ട് ഈ നക്ഷത്രങ്ങളെ മറക്കുകയാണ്. ദൈവം വെളിച്ചമാണെങ്കിൽ വെളിച്ചമായി മാറും. ദൈവത്തോട് പറയുക, ദൈവമേ, എന്റെ മനസ്സ് ആകാശം പോലെയാണ്, എനിക്കെന്റെ നക്ഷത്രങ്ങളെ തിരികെ തരിക, എനിക്കെന്റെ നക്ഷത്രങ്ങളെ തിരികെ തരിക. വിശുദ്ധിയുടെ നക്ഷത്രങ്ങള്, വാത്സല്യത്തിന്റെ നക്ഷത്രങ്ങള്, ഹൃദയനന്മകളുടെ നക്ഷത്രങ്ങള്, നൈർമല്യങ്ങളുടെ നക്ഷത്രങ്ങള്, എന്റെ നക്ഷത്രങ്ങളെ നീ എനിക്ക് തിരികെ തരിക. ഓരോ മനസ്സിലുമുണ്ട് ഈ നക്ഷത്രങ്ങള്. ഈ നക്ഷത്രങ്ങളെ കണ്ടുമുട്ടാൻ കഴിയുമ്പോൾ ഭൂമി കുറെ കൂടി പ്രകാശമാനമാകുന്നു, നിങ്ങളുടെ വീക്ഷണങ്ങൾ പ്രകാശമാനമാകുന്നു. രണ്ടുപേര് പുറത്തേക്ക് നോക്കുന്നു ഒരേ ജാലകത്തിലൂടെ. ആൻഡ് വൺ സോ ദ സ്റ്റാറി സ്കൈ ആൻഡ് അതർ സോ ദ മഡി ഏർത്ത്. ഒരുവൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ടു, വേറൊരുത്തൻ ആകപ്പാട് ചെളിയിൽ കുരുങ്ങിക്കിടക്കുന്ന ഭൂമിയെ കണ്ടു. വീക്ഷണങ്ങൾക്കുണ്ടാവുന്ന മാറ്റമാണിത്, അവസ്ഥകൾക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അത്ഭുതമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, മിറക്കളെന്ന് പറയാറുണ്ടല്ലോ. ഏറ്റവും വലിയ മിറക്കളെന്ന് പറയുന്നത് മനസ്സിൽ സംഭവിക്കുന്ന ഈ രൂപാന്തരീകരണങ്ങളാണ്, അവസ്ഥയ്ക്ക് സംഭവിക്കുന്ന രൂപാന്തരീകരണങ്ങളല്ല. സ്വന്തം മനസ്സിലെ നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് വ്യക്തമായി കിട്ടുമെങ്കിൽ, അവയുടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതങ്ങൾ. അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഇല്ല എന്ന്.